ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. സെൻ ബുദ്ധ കഥകൾ അടങ്ങിയ സെൻ ഓൺ ഗോ എന്ന പുസ്തകത്തിൽ ലേബർ ഓഫ് ലവ് എന്നൊരു അധ്യായത്തിൽ ഒരു കഥ പറയുന്നുണ്ട്. സമ്പത്തും അധികാരവും ഒക്കെ ഉപേക്ഷിച്ച് ഹിമാലയത്തിലേക്ക് യാത്ര നടത്തിയ ഒരാൾ കണ്ട കാഴ്ചയാണ് അതിൽ വിവരിക്കുന്നത്. വളരെ പ്രയാസപ്പെട്ട് ഓരോ കയറ്റവും കയറിക്കൊണ്ടിരുന്ന അയാൾ തന്റെ മുന്നിലൂടെ ഓടിക്കയറിപ്പോകുന്ന ഒരു പെൺകുട്ടിയെ കണ്ടു. ഏതാണ്ടൊരു 10 വയസ്സ് പ്രായം. അവൾ ഒറ്റയ്ക്കായിരുന്നില്ല, അവളുടെ മുതുകിൽ അവളുടെ കുഞ്ഞനുജനുമുണ്ടായിരുന്നു. അവനെയും താങ്ങിപ്പിടിച്ചാണ് അവളുടെ കയറ്റം മുഴുവൻ. അവനെയും കൊണ്ടുള്ള മലകയറ്റം അവളെപ്പോലെ ചെറിയൊരു കുട്ടിക്ക് കഠിനം തന്നെയായിരുന്നു. അവളാകെ വിയർത്തൊലിച്ചിട്ടുണ്ട്, ക്ഷീണിതയായി കാണപ്പെട്ടിരുന്നു. അയാൾ പ്രയാസപ്പെട്ട് കാലുകളുടെ വേഗം കൂട്ടി അവളുടെ അരികിലെത്തി പറഞ്ഞു, കുഞ്ഞേ, നീ ഇവനെയും എടുത്തുകൊണ്ട് നടന്നാൽ തളർന്നു വീണുപോകും, ഇവൻ നിനക്കൊരു ഭാരമാകും. വേഗത്തിൽ ഓടിക്കൊണ്ടിരുന്ന ആ 10 വയസ്സുകാരി ഒരു നിമിഷം ഒന്ന് നിന്നു. അയാളെ തിരിഞ്ഞൊന്ന് നോക്കിയിട്ട് പറഞ്ഞു, ഭാരമോ ഇവനോ? ഇവൻ എനിക്ക് ഭാരമല്ല, ഇവൻ എന്റെ അനിയനാണ്. എവിടെ സ്നേഹമുണ്ടോ അവിടെ ഭാരമുണ്ടാകില്ല. എത്ര മൈലുകൾ വേണമെങ്കിലും എനിക്ക് ഇവനെയും കൊണ്ട് ഓടിപ്പോകാൻ കഴിയും, കാരണം ഞാനിവനെ സ്നേഹിക്കുന്നു. ഒരു കൊച്ചു കുഞ്ഞിൽ നിന്ന് കേട്ട മൂല്യവത്തായ പാഠം ആ മനുഷ്യനെ സ്വയം നവീകരിച്ചു. നമുക്കും അതൊരു പാഠമാണ്. നമുക്ക് ഭാരമായി തോന്നുന്നത് എന്തൊക്കെയുണ്ട്? ഒരുവേള പ്രായമായ അച്ഛനമ്മമാർ വരെ നമുക്കിന്ന് ഭാരമല്ലേ? ഒരു ചെറിയ വൈകല്യമുള്ള കൂടപ്പിറപ്പ് പോലും നമുക്ക് ചിലപ്പോഴൊക്കെ ഭാരമല്ലേ? അങ്ങനെ ഹിമാലയം കുന്നുകൾ കയറിയ ആ 10 വയസ്സുകാരി വിളിച്ചു പറയുന്നത് ഇവനെനിക്ക് ഭാരമല്ല, അനിയനാണ് എന്നാണ്. അങ്ങനെ തോന്നലുള്ളവരോടാണ് അവളുടെ ഈ പറച്ചിൽ. ഭാരമെന്ന് കരുതി മാനസികമോ ശാരീരികമോ ആയ വൈകല്യങ്ങളുള്ള കുട്ടികളെ പുറംലോകം കാണിക്കാതിരിക്കുന്ന അനേകരുണ്ട്. ഭാരമെന്ന് എല്ലാവരും കരുതുന്നു എന്ന് പറയുന്നത് വാസ്തവമല്ല. അങ്ങനെയുള്ളവരെ സ്നേഹിച്ചു മതിവരാത്ത എത്രയോ രക്ഷിതാക്കളുണ്ട്. അവരുടെ നിവർത്തികേടുകൊണ്ട് അടച്ചിട്ട മുറിയിൽ പരിപാലിക്കേണ്ടി വരുന്നു. അതിനൊരു മാറ്റം വരണം. കേരള സാമൂഹ്യക്ഷേമ വകുപ്പ് ഇത്തരം ഭിന്നശേഷി കുട്ടികൾക്കായി വിവിധങ്ങളായ പദ്ധതികൾ സംസ്ഥാനത്ത് നടപ്പാക്കി വരുന്നുണ്ട്. കാരണം സംസ്ഥാനത്തെ ഭിന്നശേഷി സൌഹൃദമാക്കാനുള്ള അക്ഷീണമായ പരിശ്രമമാണ് ഈ വകുപ്പിന്റേത്. അതിലൊരു നൂതന ആശയമാണ് ഇപ്പോൾ വെള്ളായണി കാർഷിക കോളേജുമായി ചേർന്ന് നടപ്പിലാക്കുന്നത്. സാമൂഹിക ക്ഷേമ വകുപ്പ് സെക്രട്ടറി ബിജു പ്രഭാകർ പറയുന്നു,
മനുഷ്യന്റെ മനസ്സ് എന്ന് പറയുന്നത് ഒരു മൾട്ടി സെൻസറി അപ്രോച്ചിലൂടെയാണ് അത് ഡെവലപ്പ് ചെയ്യുന്നത്. ബ്രെയിൻ ആയാലും മനസ്സായാലും ബ്രെയിൻ തന്നെയാണ് മനസ്സെന്ന് തന്നെ പറയുന്നത്. നമ്മളൊരു കൊച്ചുകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് ത്രിമാന രീതിയിലുള്ള കാഴ്ചകൾ, ശബ്ദങ്ങൾ ഇതെല്ലാം വരുമ്പോൾ ആ കുട്ടിയുടെ ബ്രെയിനിൽ ഉണ്ടാകുന്ന ഡെവലപ്മെന്റ് ആണ് ആ കുട്ടിയുടെ ക്യാരക്ടർ തന്നെ മോൾഡ് ചെയ്ത് വരുന്നത്. പലപ്പോഴും നമുക്കിത് മനസ്സിലാക്കാതെ പോകുന്നത് പല കുട്ടികളെയും മൊബൈൽ ഫോണും അടച്ചിട്ട മുറിയിലും TV ഒക്കെ കാണിക്കുമ്പോൾ ആ ബ്രെയിനിലുണ്ടാകുന്ന ഡാമേജിനെ പറ്റി എത്ര പറഞ്ഞാലും ചെറുപ്പക്കാരായിട്ടുള്ള മാതാപിതാക്കൾക്ക് മനസ്സിലായില്ല. ഇതേപോലുള്ള ഒരു മൾട്ടി സെൻസറി അപ്രോച്ച് ഏത് വ്യക്തിക്കും ഏത് പ്രായത്തിൽ കൊടുത്തു കഴിഞ്ഞാലും ആ ബ്രെയിനകത്ത് പോസിറ്റീവായിട്ടുള്ള വളരെയധികം ഡെവലപ്മെന്റ്സ് ഉണ്ടാകും. ഭിന്നശേഷിക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഞങ്ങൾ കൊടുക്കുന്നത് ഈ രീതിയിലുള്ള മൾട്ടി സെൻസറി അപ്രോച്ചാണ്. കേരളത്തിൽ ഏതാണ്ട് സ്പെഷ്യൽ സ്കൂൾസിലെല്ലാം തന്നെ കൃഷിക്ക് വേണ്ടി കുട്ടികളെ പ്രത്യേകിച്ച് ഓട്ടിസം, സെറിബ്രൽ പാൾസി, അതുപോലുള്ള ചെറിയ മെന്റൽ ചലഞ്ചസ് ഉള്ളത്, മെന്റൽ ഇൽനെസ് ഉള്ളത് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും കൊടുക്കുമ്പോൾ ഈ രീതിയിലുള്ളൊരു അതിനൊരു ഹോർട്ടിക്കൾച്ചർ തെറാപ്പി എന്ന് തന്നെയാണ് പറയുന്നത്. ഇങ്ങനെ ഒരു അപ്രോച്ച് കൊടുക്കുമ്പോൾ പൂവിന്റെ നിറം, മണം, അതിന്റെ മറ്റുള്ള ആൾ കൃഷി ചെയ്യാനുള്ള താല്പര്യം ഇതൊക്കെയാണെന്നുണ്ട് ഒരു വ്യക്തിയിൽ ഉണ്ടാക്കുന്ന വ്യത്യാസം അത് സാധാരണ വ്യക്തിയാണെങ്കിൽ പോലും വളരെ കൂടുതലാണ്. അൺഫോർച്ചുനേറ്റ്ലി നമ്മളതൊന്നും മനസ്സിലാക്കുന്നില്ല. നമുക്കെല്ലാവർക്കും കുറച്ച് മൊബൈൽ ഫോണിൽ കളിക്കുക, വളരെ യാന്ത്രികമായിട്ട് നഗരത്തിലെ ജീവിതത്തിൽ പോവുക, എന്നാൽ ഒരു ചെടിയെങ്കിലും പരിപാലിക്കുകയാണെങ്കിൽ നമുക്കുണ്ടാകുന്ന മാനസികമായിട്ടുള്ള നേട്ടം എന്താണെന്ന് പലപ്പോഴും മനസ്സിലാവുന്നില്ല. അപ്പൊ ഈ ഒരു ആശയത്തിൽ നിന്ന് ഇത് വളരെ പ്രൂണായിട്ടുള്ള ഒരു ടെക്നോളജിയാണ്. ഇങ്ങനെയുള്ള ഒരു ഹോർട്ടിക്കൾച്ചർ തെറാപ്പി ഉണ്ടായിക്കഴിഞ്ഞാൽ ഏത് പ്രായത്തിലുള്ളതും പ്രത്യേകിച്ച് മാനസികമായിട്ട് അല്ലെങ്കിൽ ശാരീരികമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു റീജുവനേഷൻ എന്നുള്ളത് വേൾഡ് വൈഡ് ആയിട്ട് പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്.
വിദേശ രാജ്യങ്ങളുടെ മാതൃകയിലാണ് ഭിന്നശേഷിക്കാർക്കായി ചികിത്സോദ്യാനം ഒരുക്കുന്നത്. പൂന്തോട്ട പരിപാലനത്തിനൊപ്പം ഭിന്നശേഷിക്കാർക്ക് മാനസികോല്ലാസം നൽകുന്ന ചികിത്സയാണ് ലക്ഷ്യം. മെഡിക്കൽ കോളേജിലെ ശിശുരോഗ സൈക്കാട്രി വിഭാഗങ്ങളുടെ സഹായവും ചികിത്സോദ്യാനത്തിൽ ഒരുക്കുന്നുണ്ട്. കാർഷിക സർവകലാശാലയിൽ 10 വർഷമായി നടക്കുന്ന ഗവേഷണങ്ങൾക്കൊടുവിലാണ് സാമൂഹിക സുരക്ഷാ മിഷനുമായി ചേർന്ന് കമ്മ്യൂണിറ്റി ഹോർട്ടിക്കൾച്ചറൽ തെറാപ്പി ഗാർഡൻ പദ്ധതി പ്രാവർത്തികമാകുന്നത്.
ഇത് തീർച്ചയായിട്ടും പോസിറ്റീവായിട്ട് റിസൾട്ട്സ് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിനോടൊപ്പം തന്നെ കേരളത്തിൽ ഏതാണ്ട് 290 സ്പെഷ്യൽ സ്കൂളുകളാണുള്ളത്. ഈ സ്പെഷ്യൽ സ്കൂളുകളിലൊക്കെ തന്നെ ഇതൊരു ഹോർട്ടിക്കൾച്ചർ തെറാപ്പി ഒരു സബ്ജക്റ്റ് ആയിട്ട് എടുത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സിലബസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനെ പറ്റി ഞങ്ങൾ അതുമായിട്ടുള്ള രംഗത്തുള്ള വിദഗ്ധരുമായിട്ട് സംസാരിച്ച് ഒരു സിലബസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒപ്പമെങ്കിൽ അടുത്ത അധ്യയന വർഷം തന്നെ ഇത് കമ്പൾസറി ആയിട്ട് എല്ലാ സ്പെഷ്യൽ സ്കൂൾസിലും ഇത് കൊണ്ടുവരാനായിട്ടുള്ള ഒരു ശ്രമമുണ്ട്. ഇത് തീർച്ചയായിട്ടും ഒരു വ്യത്യാസം ഉണ്ടാകുമെന്നാണ് സയന്റിഫിക് സ്റ്റഡീസ് വന്നിരിക്കുന്നത്. നമുക്ക് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കാം.
ഇത്തരം ഭിന്നശേഷി കുട്ടികളെ മാജിക് പരിശീലനത്തിലൂടെ സമൂഹത്തിന്റെ മുന്നിലേക്ക് നയിച്ച മജീഷ്യൻ ഗോപിനാഥ് മുതുകാടിന് ഇക്കാര്യത്തിൽ കൂടുതൽ പറയാനുണ്ട്. കാരണം സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെട്ട ഭിന്നശേഷി കുട്ടികൾ ഇന്ന് തിരുവനന്തപുരം മാജിക് പ്ലാനറ്റിലെ സ്ഥിരം പെർഫോമേഴ്സാണ്. അവർ 1000 വേദികളിൽ മാജിക് അവതരിപ്പിച്ച് കയ്യടി നേടിക്കഴിഞ്ഞു. തുടർച്ചയായി പ്രകടനം നടത്തി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിക്കഴിഞ്ഞു.
നമ്മളിപ്പോ മാജിക് പ്ലാനറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കുഞ്ഞുങ്ങളുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ്, അതായത് ബുദ്ധി വൈഭവത്തിന്റെ ചില പ്രത്യേക സ്ഥലങ്ങളിൽ തൊട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ കുട്ടികൾക്ക് മാറ്റം വരും എന്നുള്ളത് നമ്മുടെ എംപവർ എന്ന് പറയുന്ന സെന്ററിലൂടെ തെളിയിച്ചിരിക്കുകയാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ നമ്മൾ 100 കുട്ടികളെ എടുത്തുകൊണ്ടുള്ള പുതിയ ഡിഫറന്റ് ആർട്ട് സെന്റർ എന്ന് പറയുന്ന പദ്ധതി തുടങ്ങുന്നത്. ഇപ്പോ കേരളം ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമായിട്ട് ഈ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്കറിയാം ചില ജില്ലകളിലെ ചില സ്ഥലങ്ങളിലൊക്കെ ഈ കുട്ടികൾക്ക് ഒരു 4 കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ ഒരു കുട്ടിക്ക് ഓട്ടിസം ബാധിച്ചൊരു കുട്ടിയാണെങ്കിൽ സ്പെഷ്യൽ കുട്ടിയാണെങ്കിൽ ആ കുട്ടിയുടെ മാതാപിതാക്കൾ പറയുന്ന എന്താണ് എനിക്ക് 3 കുട്ടിയേ ഉള്ളൂ, മറ്റേ കുട്ടിയെ പുറത്തേക്ക് ഇറക്കില്ല, ഒരു കല്യാണത്തിന് കൊണ്ടുപോകില്ല. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് ഇത്തരം കുട്ടികൾ ഏതെല്ലാം അവസരങ്ങളുണ്ടോ ആ അവസരങ്ങളിൽ മുഴുവൻ ആ കുട്ടികളെ കൊണ്ടുനടക്കുകയും കല്യാണത്തിനും അതുപോലെ തന്നെ എന്ത് ഫംഗ്ഷൻ ആണെങ്കിലും കൊണ്ടുനടക്കുകയും സധൈര്യം ആ കുട്ടികൾക്ക് ഇത്തരം അസുഖമുള്ള ഒരു കുട്ടിയാണ് എന്ന് പറയാനുള്ള മാനസികാവസ്ഥ മാതാപിതാക്കളിൽ ഉണ്ടാവണം. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോ എംപവറിനകത്ത് ആ കുഞ്ഞുങ്ങൾ മാജിക് ഷോ പെർഫോം ചെയ്യുന്ന സമയത്ത് ഓഡിയൻസ് കൊടുക്കുന്ന കയ്യടി, ഓരോ ദിവസം അവിടെ വരുന്ന ആളുകൾ അവരെ ചേർത്ത് പിടിക്കുന്നത്, അവരോട് കാണിക്കുന്ന സ്നേഹം, ഇതെല്ലാം അവർ ഏറ്റെടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർ ആ കുട്ടികളെ പറ്റിയിട്ട് അസസ്മെന്റ് നടത്തിയ സമയത്ത് ആ കുട്ടികൾക്ക് മാനസികമായിട്ടും ബുദ്ധിപരമായിട്ടും വന്നിട്ടുള്ള മാറ്റം കൃത്യമായിട്ട് രേഖപ്പെടുത്തി ഗവൺമെന്റിലേക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് തന്നെ ഇത്തരം കുഞ്ഞുങ്ങൾക്ക് എന്തൊക്കെ തരത്തിലുള്ള മാനസിക ഉല്ലാസം കൊടുക്കാൻ സാധിക്കുമോ, എത്രമാത്രം കോൺഫിഡൻസ് അവരിൽ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുമോ, അതായിരിക്കും അവർക്ക് കൊടുക്കുന്ന ഏറ്റവും നല്ല ഒരു വഴി എന്നുള്ളതാണ് എന്റെ വിശ്വാസം.
ശരിക്കും ഹിമാലയത്തിലേക്ക് കുഞ്ഞഞ്ജനയും മുതുകിലേറ്റി ഓടിക്കയറിയ ആ 10 വയസ്സുകാരി പറയുന്നത് തന്നെയാണ്, സ്നേഹം എവിടെയുണ്ടോ അവിടെ ഭാരമില്ല. ഇത് സർക്കാരിന് മാത്രം ചെയ്യാനുള്ളതല്ല, സമൂഹത്തിലെ അംഗങ്ങളായ നമുക്ക് ഓരോരുത്തർക്കും ഇതിൽ ഉത്തരവാദിത്തമുണ്ട്. ഭാരമല്ല ഇവൻ എന്റെ ഉടപ്പിറപ്പാണ് എന്ന് പറയണം, പ്രവർത്തിക്കണം.